അതുപോലെ തന്നെ സമൂഹത്തിലേക്ക് വരുമ്പോൾ മൊത്തമായിട്ട്, ഇപ്പം ഞാൻ എടപ്പള്ളിയിൽ ഞങ്ങളുടെ ജനറേറ്റർ, ഞാനിവിടെ കൗൺസിലറായിരുന്ന അവസരത്തിൽ അവിടെ കൂരുന്നെന്ന് പറഞ്ഞ ലക്ഷം വീട് കൊള്ളിയുണ്ടായിരുന്നു, 60 കുടുംബങ്ങളാണ്, ഹിന്ദു മുസ്ലിം ക്രിസ്ത്യൻസൊക്കെ ഉള്ള തനി അധോലോകം.
ഈ ലക്ഷം വീടുകൾ,
കഞ്ചാവ്, മയക്ക് മരുന്ന് തുടങ്ങിയ എല്ലാ തിന്മകളുടെ ഒരു
കേന്ദ്രമായിരുന്നു.
അപ്പോൾ എവിടെയെങ്കിലും ഒരു കേസുണ്ടായാൽ ഒരു പ്രതി അങ്ങനത്തെ അവസ്ഥയായിരുന്നു. അപ്പം ഞാൻ അവരുടെ കോളനിയിൽ പോയി, അങ്ങോട്ട് ആക്സസ് പോലും ബുദ്ധിമുട്ടാണ്,
അതെ അതെ,
കാരണം രാഷ്ട്രീയക്കാരുടെ സ്വാധീനമുണ്ട്. അപ്പം അവരിങ്ങനെ നമ്മളിരുന്ന് ഇഷ്ടമല്ല, അപ്പം നമ്മളിരുന്ന് കഴിഞ്ഞാൽ ഇവര് നന്നാവുമല്ലോ, നന്നായാലും അവരുടെ പ്രശ്നം. അപ്പം അതുകൊണ്ട് ഞങ്ങൾ അവിടെ പ്രവർത്തിച്ച് കഴിഞ്ഞപ്പോഴേ ഞാനവരെ സംഘടിപ്പിച്ച് കുറേ ക്ലാസ്സുകളൊക്കെ എടുത്തിങ്ങനെ സ്ത്രീകളെ ഓർഗനൈസ് ചെയ്തു. അപ്പോൾ ഇതൊക്കെ കഴിഞ്ഞ് കഴിഞ്ഞപ്പോഴേക്കും അവർ നിസ്സഹായരാണ്. ഈ മണി ലെൻഡേഴ്സ് അവരിങ്ങനെ വന്ന്
ലോൺ
കൊടുക്കും, അത് സ്ത്രീകൾക്ക് കൊടുക്കും,
അതെ,
അത് 10 കൊണ്ട് തിരിച്ചടയ്ക്കണം. ഇപ്പോൾ 1,000 എടുക്കുകയാണെങ്കിൽ 50 ഈ കാർഡിന് 100 അങ്ങ് പിടിക്കും ആദ്യം, പിന്നെ ബാക്കി കൊടുക്കുള്ളൂ. അതിൻ്റെ 850 ഈ വേണ്ടിട്ട് അത് ആഴ്ചയിൽ 125 അടയ്ക്കും. അങ്ങനെ 10 1,250 ആദ്യത്തെ 150 അപ്പൊ 1,400 പോകും. അപ്പൊ ഇങ്ങനെ അപ്പൊ ഞാനിത് കണക്കൂട്ടി, അവർക്കറിയില്ല,
കണക്കൊന്നും അറിയില്ല.
ഞാൻ പറഞ്ഞു ഇതെങ്ങനെ നിങ്ങളെങ്ങനെ ചൂഷണം ചെയ്തുകൊണ്ടിരിക്കുക, ഇപ്പം ഇത് ഞങ്ങൾ പ്രതികരിക്കാം. അപ്പൊ ഞാൻ അങ്ങനെ ആലോചിച്ച് ഇങ്ങനെ പറഞ്ഞു കുറെ ചർച്ചകളും ക്ലാസ്സുകളൊക്കെ നടത്തി, അതുപോലെ തന്നെ മദ്യപാനം ഇതാണല്ലോ പ്രശ്നം. അപ്പൊ ലഹരിക്കെതിരായിട്ടുള്ള ബോധവൽക്കരണ ക്ലാസ്സുകളൊക്കെ നടത്തി, അങ്ങനെ നടത്തി കഴിഞ്ഞപ്പം ഈ മണി ലെൻഡേഴ്സിനെ ആദ്യം അവിടെ നിന്ന് ഒഴിവാക്കാനുള്ളത് ഇത്. ഞാൻ പറഞ്ഞു ഒരു കാര്യം ചെയ്യാം, ആദ്യമായിട്ട് ആരുടെങ്കിലും നമുക്കൊരു ലോൺ എടുത്തിട്ട് നിങ്ങളിപ്പോൾ കൊടുക്കാനുള്ള മുഴുവൻ പൈസ ബ്ലേഡുകാരനും എടുത്ത് അവനും രക്ഷപ്പെടുക, എന്നിട്ട് നിങ്ങൾ സേവ് ചെയ്യുന്ന പൈസ കൊണ്ട് നിങ്ങൾക്ക് ഈ കടം വീട്ടാം എന്നും പറഞ്ഞ് എന്നെ സെക്രട്ടറിയെ ചുമതലപ്പെടുത്തി. ഈ 40 വലിയ തുകയില്ലാത്തവരെ
രക്ഷപ്പെടുത്തി
അവർ രക്ഷപ്പെടും. അത് കഴിഞ്ഞപ്പോൾ ക്രമമായിട്ട് ഇവരടച്ച് 1 കൊണ്ട് അവരെല്ലാവരും പൈസ തിരിച്ചടച്ച് അവർ തരും. അപ്പോൾ വീട്ടിൽ പൈസ ഉണ്ടായി, അപ്പോൾ ചെറിയ സ്വയം തൊഴിലൊക്കെ കണ്ടാനുള്ള അവസരങ്ങളുണ്ടായി. അപ്പോൾ അവർക്ക് ഏണിങ് വീട്ടിൽ കിട്ടുന്ന പൈസ വീട്ടിൽ ചെല്ലാം, പിന്നെ ദൂരത്തിനെ കുറിച്ചും ഹയർ പർച്ചേസ് കാര്യങ്ങൾ കൊണ്ട് നിങ്ങൾക്ക് ആവശ്യമുള്ളൊരു സാധനം കസേര ആണെങ്കിലും സാരി ആണെങ്കിലും സെയിൽസ്മാൻ കൊണ്ടുവരും. അവരിങ്ങനെ വേണ്ടെന്ന് പറഞ്ഞാലും അവർ വിടുത്തി കാണിക്കും, ഓ ഇത്രയും വിടുത്തിയാലും ഒന്നെങ്കിലും വാങ്ങിച്ചില്ലോ എന്നൊരു ചിന്ത. അപ്പോൾ എന്നാ വില എന്ന് ചോദിക്കും, അതൊന്നും പ്രശ്നമില്ല, മടക്കി അങ്ങ് കൊടുക്കുകയാണ്, പൈസ ഇല്ല. പൈസ ഇല്ലെങ്കിൽ ഒരു കാര്യം, ഞാൻ ഇവിടെ വരുന്നതല്ലേ എന്നും എനിക്ക് കെട്ടിയായിപ്പോയി. അപ്പം 1,000 പറഞ്ഞതിന് 500 മതിയെന്ന്. അപ്പം എങ്ങനെയാണ്, നിങ്ങൾക്ക് ആവശ്യമില്ലാതെ ഞാൻ നിങ്ങൾ ആദ്യമായിട്ട് ചെയ്യേണ്ട ഒരു കാര്യം, ഈ സാരി കൊണ്ട് വരുന്നവൻ അവൻ വിൽക്കാൻ വരുന്നതാണ്, നിങ്ങൾക്ക് വേണ്ടെങ്കിൽ വേണ്ടെന്ന് തന്നെ പറയുക. ഇനി അവൻ വിടുത്തി, അവൻ ബിസിനസ്സാണ്, വിടുത്തി കഴിയുമ്പോൾ അതുപോലെ തന്നെ മടക്കി കൊണ്ടുപോകും നമുക്ക്. അതുകൊണ്ട് അത് നിങ്ങൾ അല്ല അതിൻ്റെ വില എന്നാന്നൊക്കെ ചോദിച്ചു കഴിഞ്ഞാൽ പ്രശ്നമാണ്. അപ്പം നിങ്ങൾ വേണ്ടെന്ന് പറഞ്ഞാൽ ആ സ്റ്റാൻഡ് നിൽക്കുക. അങ്ങനെ പറഞ്ഞാൽ അവർ ഈ ആവശ്യമില്ലാത്ത ചൂഷണത്തിൽ നിന്ന്, അതുപോലെ തന്നെ മദ്യത്തിനെതിരായിട്ടുള്ള കുറേ റീഹാബിലിറ്റേഷൻ, അവിടെ കോളനിയിലുള്ള ഏറ്റവും വലിയ കുടിയനെ ഞങ്ങൾ ട്രീറ്റ് ചെയ്ത് അവൻ വന്നു. വന്നു കഴിഞ്ഞപ്പോഴേക്കും ഇപ്പം ആ കോളനിയിൽ ഏറ്റവും റിച്ചായിട്ടുള്ളത്, ഇപ്പം കോളനി എന്ന് പറയില്ല, ഇപ്പം അത് കംപ്ലീറ്റ് എല്ലാ മനുഷ്യന്മാരെ 25 വയസ്സായിട്ടുള്ള ഒരൊറ്റ കുട്ടിയും മദ്യപിക്കുകയോ പോകലിക്കോ ഒന്നും ചെയ്യില്ല. അപ്പോൾ ആ ഒരു ചേഞ്ച് സമൂഹത്തിനെ, പക്ഷേ അതിന് ഒബ്ജക്ഷൻ ഒക്കെ ഉണ്ടായിരുന്നു, മതം മാറ്റം വരാമെന്നൊക്കെ പറഞ്ഞ്. പക്ഷേ എൻ്റെ പ്രവർത്തനങ്ങളിൽ ഒരിക്കലും ഹിന്ദു മുസ്ലിം ക്രിസ്ത്യൻസ് ഒന്നും പ്രശ്നമായിരുന്നില്ല.
അച്ഛാ, മദ്യത്തിൻ്റെ പ്രത്യാഘാതങ്ങൾ, പ്രത്യേകിച്ച് അത് ഉപയോഗിക്കുന്ന വ്യക്തിയുടെ ശാരീരികവും മാനസികവുമായ അവസ്ഥയെ അതെങ്ങനെ ബാധിക്കുന്നു? പ്രത്യേകിച്ച് അച്ഛൻ സൂചിപ്പിക്കുകയുണ്ടായി ബ്രെയിനിനെ ബാധിക്കുന്ന ഒരു ഫാക്കൽറ്റി, അദ്ദേഹത്തിൻ്റെ ഒരു ഒരു കഴിവ് തന്നെ മെല്ലെ കെട്ടുപോകുന്ന അവസ്ഥ. അപ്പം മദ്യം എങ്ങനെ ഒരു വ്യക്തിയുടെ വിവിധ കഴിവുകളെ തളർത്തുന്നുവെന്ന്?
ഈ മദ്യം ഏതായാലും അത് നമ്മൾ കുടിച്ചു കഴിയുമ്പോൾ പെട്ടെന്ന് രക്തത്തിലേക്ക് ആകീരണം ചെയ്യും. മറ്റു ഭക്ഷണമൊക്കെ ദഹിച്ചിട്ടാണ്,
അതെ,
ഈ സ്പിരിറ്റ് ആകിരണം. അപ്പോൾ രക്തത്തിൽ കടന്നിട്ട് അത് നമ്മുടെ ശരീരത്തിലേക്കാണ്. തലച്ചോറിനെ ആദ്യം ബാധിക്കുക. അപ്പോൾ ഈ തലച്ചോറിന് മദ്യത്തിൻ്റെ അളവനുസരിച്ച് അതിനെ അഫക്റ്റ് ചെയ്തുകൊണ്ടിരിക്കും. അപ്പോൾ ചെറിയ തോതിലാണെങ്കിൽ ഒരു ചെറിയ ഉന്മാദം ഇത് തോന്നും, പക്ഷെ അല്പം കഴിഞ്ഞാൽ അവൻ്റെ ടോൺ മാറും. സംസാരത്തിൽ പോലും ഈ പട്ടിയെപ്പോലെ കുറയ്ക്കുക എന്ന് പറയും, ആരോടും ആവശ്യമില്ലാത്തവർ. അത് കഴിഞ്ഞ് അല്പോടെ സ്റ്റേജ് കഴിയുമ്പോഴേക്കും നാക്ക് ഒക്കെ കുഴഞ്ഞിട്ട് പറഞ്ഞാൽ തിരിയാത്തൊരവസ്ഥ വരും. അതും കൂടെ കഴിയുമ്പോഴേക്കും രണ്ടു കാലിൽ നടന്നവന് നടന്നു വരാൻ പറ്റില്ല, 4
വീഴുന്നു
വീഴുന്നു. അപ്പോൾ ഇത് തലച്ചോറിനെ ബാധിക്കുന്നുണ്ട്. സുബോധമുള്ളപ്പോൾ ചെയ്യില്ലാത്ത കാര്യങ്ങളൊക്കെ ചെയ്യും. എൻ്റെ ഉടുതുണി പോലും
നഷ്ടപ്പെട്ടാൽ
അറിയില്ല, നാണമെന്നുള്ളത് തന്നെ നഷ്ടപ്പെടും. അപ്പോൾ അങ്ങനെ വരുമ്പോഴാണ് ഒരു അവസ്ഥയിലേക്ക് ചെന്നതും. അപ്പോൾ അവിടെ ചെന്നെത്തുമ്പോഴേക്കും കാര്യങ്ങൾ വഷളായി. ഈ തലച്ചോറിനെയാണ് അഫക്റ്റ് ചെയ്യുന്നത്. അപ്പോൾ തലച്ചോറിനെ പ്രത്യേകിച്ച് ഡിസിഷൻ മേക്കിംഗ്, എനിക്ക് വേണോ കുടിക്കണോ വേണ്ടയോ എന്ന് തീരുമാനിക്കാനുള്ള അത് നഷ്ടപ്പെടും.
കഴിവ്
ഇപ്പം ചൈനീസിൽ പറയുന്നുണ്ട്, മനുഷ്യൻ മദ്യം കഴിക്കുന്നു, മദ്യം മദ്യം കഴിക്കുന്നു, മദ്യം മനുഷ്യനെ കഴിക്കുന്നു. അപ്പോൾ മൂന്നാമത്തെ വരുമ്പോഴേക്കും പിന്നെ ഇവൻ ഉള്ളിൽ ചെന്ന മദ്യം അവനെ കണ്ട്രോൾ ചെയ്യുന്നത്, നോ കൺട്രോൾ. അപ്പോൾ കണ്ട്രോൾ അത് കുറേ കഴിയുമ്പോഴേക്കും തലച്ചോറിൻ്റെ ഒരു പ്രത്യേക ഭാഗത്ത് ഈ തീരുമാനം എടുക്കാനുള്ള ആ കോശങ്ങൾ നഷ്ടപ്പെടും. അതുകൊണ്ടാണ് നമ്മൾ പറഞ്ഞാലും ഉപദേശിച്ചാലും ശിക്ഷിച്ചാലും ഒന്നും ഇവർ
നിൽക്കുന്നില്ല.
അപ്പോൾ അത് തലച്ചോറിനെ അഫക്റ്റ് ചെയ്യുന്ന, തലച്ചോറിനെ മാത്രമല്ല കരളിൽ വെച്ചാൽ സ്പ്ലിറ്റ് ചെയ്യുക. കരളിൽ വെച്ച് സ്പ്ലിറ്റ് ചെയ്യുമ്പോഴേക്കും അസിറ്റാലിയുടെ കാർബൺ ഡയോക്സൈഡ് വാട്ടർ ഇങ്ങനെ മൂന്നായിട്ട് തിരിയും. ഇതിൽ വെള്ളം ഈ കാർബൺ ഡയോക്സൈഡ് നിശ്വസിക്കുമ്പോൾ പോകും, പുക വലിക്കുന്നവരൊക്കെ നിശ്വസിക്കുമ്പോൾ ദുർഗന്ധമാണ്, കാരണം നമുക്ക് ആവശ്യമില്ലാത്ത പുറത്തോട്ട് തള്ളിയായിരുന്നു. അപ്പോൾ തമ്പുരാനൊരു ക്രമീകരണമുണ്ട്. അപ്പോൾ നമ്മൾ പാല് നല്ലതാണ്, പക്ഷെ കൂടുതൽ പാല് കുടിച്ചാൽ ഒന്നിൽ ഒമിറ്റ് ചെയ്യല്ലേ ഛർദ്ദിക്കും, ഛർദ്ദിക്കുക അല്ലെങ്കിൽ വയറ്റിളക്കം ഉണ്ടാവും. അപ്പോൾ അത് തമ്പുരാൻ്റെ ക്രമീകരണം. അപ്പോൾ അതുപോലെ ഈ മദ്യത്തിൻ്റെ ഇത് ഇങ്ങനെ പുറത്തോട്ട് പോകും, വേർപ്പിലൂടെ മൂത്രത്തിലൂടെയും വെള്ളം പോകും. പക്ഷേ അസിറ്റാലിയുടെ എന്ന് പറഞ്ഞാൽ ഈ വിഷവസ്തു അത് പിന്നെ ഇത് ചെയ്തിട്ട് ടെട്രാക്സിക്ലിൻ എന്ന് പറയുന്ന ഒരു മാഷമായിട്ട് അതാണ് തലച്ചോറിൻ്റെ പ്രശ്നമാക്കിയിട്ട് പിന്നെ ഈ കൺട്രോളൊക്കെ നഷ്ടപ്പെടുന്നത്. അപ്പോൾ ആ തലച്ചോറിൻ്റെ വേണം. പക്ഷെ കരളിൽ ഇതിനെ അഫക്റ്റ് ചെയ്യും, പലപ്പോഴും ആവർത്തിച്ച് ആവർത്തിച്ച് കുടിച്ചു കഴിയുമ്പോൾ കരളിൻ്റെ ശക്തി ശോഷിക്കും. അപ്പോൾ കരൾ വീക്കം എന്ന രോഗം ഉണ്ടാകും. അപ്പോൾ അതാണ് സിറോസിസ് പിടിക്കുന്നത്. അപ്പോൾ പലപ്പോഴും ഈ മദ്യം കഴിക്കുന്നവർ അധികം പേരും സിറോസിസ് പിടിച്ചാൽ മരിക്കുന്നത്,
ലിവർ
സിറോസിസ് പിടിച്ചാണ് മരിക്കുന്നത്. അപ്പോൾ അതൊക്കെ നമ്മളുടെ ചുറ്റുപാട് നോക്കിയാൽ അറിയാം. അകാലത്തിലും വിധവകളുടെ എണ്ണം കൂടുതലാണ്.
അതെ, തീർച്ചയായിട്ടും.
അപ്പോൾ കാരണം ഈ മദ്യം കൊണ്ട് അകാലത്തിൽ പോയവരാണ്. പിന്നെ ഇവരുടെ ഈ രസനേന്ദ്രിയങ്ങളിലും അതുപോലെ തന്നെ ആമാശയത്തിലും ചെറുകുട്ടിലും വൻകുട്ടിലും ഒക്കെ മറ്റു പ്രശ്നങ്ങൾ ഉണ്ടാകും, കിഡ്നിയെ ബാധിക്കും. ഈ രോഗങ്ങളെല്ലാം ഇതുമായിട്ട് ബന്ധപ്പെട്ട് വരുന്നതാണ്. പക്ഷെ എല്ലാവർക്കും ക്യാൻസർ ഉൾപ്പെടെ, പക്ഷേ ഇത് എല്ലാവർക്കും അല്ല. ഇപ്പോൾ കരൾ രോഗം പിടിക്കുന്നവർക്ക് മാത്രമല്ല, മഞ്ഞപ്പിത്തം എന്ന രോഗം ഉണ്ടാകുന്നുണ്ട്. പക്ഷേ ഇത് കാരണമായിട്ടുണ്ടാകുന്നതല്ല, എല്ലാവരും മദ്യം കഴിക്കുന്നില്ല. അപ്പോൾ ചോദിക്കുന്ന സ്ത്രീകൾക്ക് അതിനെ ചോദ്യം ആ, അപ്പോൾ സ്ഥാനാർബുദം. പക്ഷേ ഇത് മദ്യപിക്കുന്നവർ മാത്രമല്ലല്ലോ, പോലിക്കുന്നവർക്ക് മാത്രമല്ലേ രോഗം ഉണ്ടാകുന്നത്, മറ്റുള്ളവർക്കും ഉണ്ടാകും. പക്ഷേ ഈ പാസീവ് സ്മോക്കിംഗ് ഉണ്ട്, സ്ത്രീകൾക്ക് ഒരുപക്ഷെ വലിക്കുന്ന പുരുഷനേക്കാൾ കൂടുതൽ അടുത്തിരിക്കുന്ന കുഞ്ഞുങ്ങൾക്ക് സ്ത്രീകൾക്ക് ഉണ്ട് സാധ്യത കൂടുതല. അതുകൊണ്ട് ഇവര് വലിക്കുന്ന മറ്റു വിശ്വസിക്കുന്ന ഇരട്ടി പോയിസണാ. അതുകൊണ്ടാണ് പബ്ലിക് പ്ലേസിൽ പുകവലി പാടില്ലെന്ന് ഈ നിരോധനമുള്ളത്. ഇംഗ്ലണ്ടിലെ ഒരു പരീക്ഷണത്തിൽ ഈ പുകവലിക്കുന്ന ആളുടെ മുറി, അത് ഉപയോഗിക്കുന്ന സാധനങ്ങൾ, ഡ്രസ്സ് ഉൾപ്പെടെ ഇതിൻ്റെ ഇമ്പാക്റ്റ് ഉണ്ട്. അത് മറ്റുള്ളവർക്ക് പ്രശ്നം പറയുന്നു. ചുരുക്കത്തിൽ പഞ്ചേന്ദ്രിയങ്ങളുടെ എല്ലാ കഴിവുകളെയും നശിപ്പിക്കുന്നുണ്ട്. അതുകൊണ്ട് അത് ശാസ്ത്രം പറയുന്നത്, ഇപ്പോൾ എല്ലാ ശകല ശാസ്ത്രമായി ഡോക്ടർമാർ ചിലർ പറയേ ഹാർട്ട് അറ്റാക്ക് ഒരായിരിക്കും കൊളസ്ട്രോൾ ഇല്ലാതാക്കാൻ എന്നൊക്കെ പറയും. പക്ഷേ ഈ പറഞ്ഞ കൊളസ്ട്രോളിന് പ്രശ്നമുണ്ടെങ്കിൽ മദ്യം കഴിക്കുന്നവർ അതിന് രക്ഷപ്പെടണമല്ലോ, ആരും രക്ഷപ്പെട്ടില്ല, ഭക്ഷണമായിട്ടേ ഉള്ളൂ. അപ്പോൾ അതുകൊണ്ട് ഈ പറഞ്ഞ ഒന്നും കിട്ടുന്നില്ല, ഇവിടെ ഇവർ ലഭിക്കുമെന്ന് പറയുന്ന ഒരു നന്മയും കിട്ടുന്നില്ല, അതാണ് സത്യം, അതാണ് സത്യം. അപ്പോൾ കൊണ്ട് പുകവലിയാണേലും മദ്യം മറ്റു മയക്ക് മരുന്നാണ് പറയും വേണ്ട, രക്ഷപ്പെടുത്താൻ ആവില്ല. അത്രമാത്രം അവരങ്ങോട്ട് മാനസികമായിട്ട് ചിന്തിക്കാൻ കഴിയില്ലാതെ തീരുമാനമെടുക്കാൻ കഴിയില്ലാതെ ഒക്കെ ദയനീയമായ അവസ്ഥയിലേക്ക് പോകുന്നുണ്ട്.
മുടത്തേറ്റ അച്ഛൻ ഈ 80 പ്രായത്തിലാണ്, അച്ഛൻ 80 എത്തിയിട്ടും പതറാതെ ഈ മേഖലയിൽ നിൽക്കുന്നു. എങ്കിലും സാമൂഹ്യ ചുറ്റുപാട് നോക്കുമ്പോൾ ഇതിനെ പിന്തുണയ്ക്കാത്തൊരു സർക്കാർ, ഇത് അംഗീകരിക്കാത്തൊരു സമൂഹം, അതിക്രമങ്ങൾ വർദ്ധിച്ചു വരുന്നു, അസമാധാനത്തിൻ്റെ കുടുംബ തകർച്ചകൾ. അച്ഛനിത് എങ്ങനെ ഉൾക്കൊള്ളുന്നു? അച്ഛന് നിരാശ തോന്നാറുണ്ടോ? ഇത്രയും അധ്വാനിച്ചിട്ടും അതിൻ്റെതായ ഒരു സൊല്യൂഷൻ എത്തിയില്ലെങ്കിൽ പോലും സൽഫലങ്ങൾ കൊയ്യാതെ വരുന്നുണ്ടെന്നുള്ളൊരു നിരാശയുണ്ടോ?
ഞങ്ങൾക്ക് യാതൊരു പ്രതീക്ഷയാണ്, കാരണം വർഷങ്ങളായി തുടങ്ങുമ്പോൾ യാതൊരു പ്രതികരണം അധികാരികളുടെ ഭാഗത്തുനിന്നും മറ്റുള്ള ഭാഗത്തുനിന്നും നമ്മളോടൊന്നും പരിഗണിക്കാതെ പുച്ഛിക്കുകയും അവഹേളിക്കുകയും നിന്ദിക്കുകയും ചെയ്ത കാലഘട്ടം ഉണ്ടായിരുന്നു. അന്നും ഞങ്ങൾ ഇതുമായിട്ട് മുമ്പോട്ട് പോയി. അപ്പോൾ പലരും അച്ഛന് വേറെ പണിയൊന്നുമില്ലേ എന്ന് പറഞ്ഞ് നിരുത്സാഹപ്പെടുത്തുന്ന ഒത്തിരി പേരുണ്ട്. പക്ഷേ ഞാൻ കാണുന്ന ഒരു ആളെങ്കിലും രക്ഷപ്പെട്ട, ഞങ്ങളുടെ ഈ പ്രവർത്തനത്തിനോട് ഒത്തിരി പേര് രക്ഷപ്പെടുന്നുണ്ട്,
തീർച്ചയായിട്ടും.
അതൊന്നും മീഡിയസിലൊന്നും വരുന്നില്ല. പക്ഷേ ഒത്തിരി പേര് ഞങ്ങളുടെ സമരസ്ഥലത്ത് വരുമ്പോൾ അതിൽ ഇടപെട്ടിട്ട് നന്നായവരുണ്ട്. അങ്ങനെ നന്നായിട്ടുള്ളവരുടെ ഈ ഒരു സന്തോഷവും അവരുടെ കുടുംബത്തിലുണ്ടാകുന്ന സന്തോഷവും, ഞങ്ങളൊരിക്കൽ സമരം ചെയ്യുമ്പം ഒരു മുക്കുടിയൻ ബാറുകാരനായിട്ട് വഴക്കുണ്ടാക്കിയിട്ട് വന്നു. അപ്പോൾ അവനെ പുറത്തിറങ്ങി കഴിഞ്ഞപ്പോഴേക്കും ഞങ്ങളുടെ പ്രവർത്തകം പറഞ്ഞ ഒരു കാര്യം, താൻ കുടി നിർത്ത എന്ന് പറഞ്ഞ് ഇനി വാശിക്ക് അവിടെ വന്നു, ഞങ്ങളുടെ പന്തലിൽ വന്നു. അപ്പം കാലത്ത് വരും, വൈകുന്നേരം ഇവനെ ബൈക്കിൽ പിള്ളേർ കൊണ്ടുവിടും, കാരണം അല്ലെ കുടിക്കാൻ പോകും. അപ്പം അങ്ങനെ 10-12 ദിവസം കഴിഞ്ഞപ്പോഴേക്കും പറഞ്ഞു, അച്ഛാ എനിക്കിപ്പോൾ ആ ബോർഡ് വായിക്കാം. കാരണം അവൻ്റെ കണ്ണിൻ്റെ
കാഴ്ചം കിട്ടി.
അത് കഴിഞ്ഞ് രണ്ടു ദിവസം കഴിഞ്ഞ അച്ഛൻ എനിക്ക് വിശപ്പ് ഉറക്കമുണ്ട്. ഞാൻ പറഞ്ഞു ഇവൻ്റെ പേര് പപ്പരാവൻ എന്നാ.
അതെ,
ഞാൻ പറഞ്ഞു പപ്പൻ നിനക്കിപ്പം കാഴ്ച മെച്ചപ്പെട്ടു. പണ്ട് നീ ഭക്ഷണം കഴിക്കാനും വേണ്ടി വിശപ്പിനും ഉറക്കത്തിനും വേണ്ടി മദ്യം കഴിച്ചു, അന്ന് നിനക്കുണ്ടായില്ല. പക്ഷേ നീ കുടി നിർത്തി കഴിഞ്ഞപ്പം ഇത് രണ്ടും നിനക്കുണ്ടായി. അത് കഴിഞ്ഞപ്പോൾ ഒരു കാര്യം പറയാം, മൂന്നാല് ദിവസം കഴിഞ്ഞ അച്ഛ ഇന്ന് എൻ്റെ മോനെ എന്നെ അച്ഛ എന്ന് വിളിച്ചു. ഡി ഡിഗ്രി പറഞ്ഞ മകൻ വെറുത്ത് ഇയാൾ വന്ന. അങ്ങനെ ഇയാൾ ഈ വീട്ടിൽ മാറ്റമുണ്ടായി. വീട്ടിൽ വന്നു കഴിഞ്ഞപ്പോഴേക്കും ഇങ്ങനെ അച്ഛൻ എന്തൊരു സന്തോഷം എന്നല്ലേ. അത് രണ്ടു ദിവസം കഴിഞ്ഞപ്പോൾ ഭാര്യ ഇന്ന് എനിക്കൊരു കപ്പ് ചായ തന്നു.
ഓ ബ്യൂട്ടിഫുൾ അച്ഛ.
അപ്പം ഇയാൾക്ക് നഷ്ടപ്പെട്ടതെല്ലാം, കാഴ്ച തിരിച്ചുകിട്ടി, വിശപ്പുണ്ടായി, ഉറക്കമുണ്ടായി, മോനെ കിട്ടി, വൈഫിനെ കിട്ടി.
അച്ഛൻ പറയുന്ന വലിയ പ്രത്യാശയുടെ സന്ദേശമാണ് മുഴുവൻ.
തീർച്ചയായിട്ടും, തീർച്ചയായിട്ടും.
അപ്പോ ഇത് ശ്രവിക്കുന്ന മദ്യപന്മാർക്ക് പോലും
തീർച്ചയായിട്ടും
ഇതിൽ മുഴുകിപ്പോയവർക്കും രക്ഷയുണ്ടെന്നാണ് അച്ഛൻ പറയുന്നത്. എവിടെയെങ്കിലും ഒരു വെളിച്ചം കിട്ടിയാൽ അവർക്ക് രക്ഷയുണ്ടല്ലേ.
അതാണ് ഈ ഭാര്യ അംഗീകരിച്ച് മോൻ അച്ഛന്ന് വിളിച്ചതും. അങ്ങനെയുള്ള ഒത്തിരി അനുഭവങ്ങൾ ഈ എതിർപ്പ് അധികാരികളുടെ ഭാഗത്തുനിന്നൊക്കെ സർക്കാരിന്റെ ഭാഗത്തുനിന്നും ഉദ്യോഗസ്ഥന്മാരുടെ ഭാഗത്തും ഉണ്ടാവുമ്പോഴും ഞങ്ങൾക്ക് മുമ്പോട്ട് പോകാൻ പ്രചോദനം നൽകുന്നത് ഈ ഒരു പ്രത്യാശയാണ്.
അച്ഛനെ അഭിനന്ദിക്കുന്നു. വർഗീസ് മുഴുത്തേറ്റ് അച്ഛന്റെ ഈ സാന്നിധ്യത്തിനും അങ്ങ് നൽകിയ സമയത്തിനും നന്ദി. അങ്ങയുടെ ഈ ചുവടുവയ്പ്പിനെ ഇനിയും യുവതലമുറ അംഗീകരിക്കട്ടെ, അവരെ അച്ഛനെ അനുഗമിക്കട്ടെ എന്ന് ഞാൻ പറയും. അങ്ങനെയാണെങ്കിൽ ഈ കൊച്ചു കേരളമല്ല, ഭാരതം ഇനിയും ഒരു ചൈതന്യമാർന്ന രാഷ്ട്രമായിട്ട് ഉയരും. നമുക്ക് പറ്റിയിട്ടുള്ള അധപ്പതനം അല്ലെങ്കിൽ സമൂഹത്തിൽ വന്നിട്ടുള്ള ഈ തിന്മയുടെ പിടിയിൽ നിന്നും സ്വതന്ത്രമാകുമെന്നാണ് പ്രത്യാശിക്കുന്നത്. അച്ഛൻ ഒരു പ്രത്യാശയുടെ വക്താവാണ്
തീർച്ചയായിട്ടും.
അച്ഛൻ ആശംസകൾ നേരുന്നു, നന്ദി അർപ്പിക്കുന്നു വത്തിക്കാൻ റേഡിയോയുടെ പേരിൽ.
താങ്ക് യു വെരി മച്ച്. ദൈവത്തിന്റെ നാട് എന്നുള്ള പേര് അന്വർത്ഥമാകുവാൻ തീർച്ചയായിട്ടും ഞങ്ങൾ ശ്രമം തുടർന്നുകൊണ്ടിരിക്കും. പരിശുദ്ധാവിന്റെയും അതുപോലെ തന്നെ എല്ലാ ആളുകളുടെയും പ്രാർത്ഥനയും പിന്തുണയും ഞങ്ങൾക്ക് വലിയ ആവേശം തരുന്നു.
നന്ദി വർഗീസ് മുഴുത്തേറ്റ് അച്ഛ. നന്ദി, നന്ദിക്ക് നന്ദി.
നിങ്ങൾ ഇതുവരെ കേട്ടത് കേരളത്തിലെ മദ്യവിരുദ്ധ ജനകീയ മുന്നണിയുടെ ഉപാധ്യക്ഷനും വിൻസെൻഷ്യൻ സന്യസ്ത സമൂഹാംഗവുമായ വൈദികൻ വർഗീസ് മുഴുത്തേറ്റുമായി ഫാദർ വില്യം നെല്ലിക്കൽ നടത്തിയ അഭിമുഖത്തിന്റെ അവസാന ഭാഗം.